Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഇതം ശരീരം ആത്മ നിർത്തിനമൃത ശരീരസ്യ ആത്മനോധിഷ്ഠാനം ആത്മോ വൈ സശരീര പ്രിയപ്രിയഭ്യം നഹോ വൈ സശരീര സശരീരസ്യ പ്രിയപ്രിയോരഭതിരസ്തി അശരീരം അവസന്തം ഈ ശരീരം നശിക്കുന്നതാണ് മൃത്തിന. മൃത്തു ഈ ശരീരത്തെ പ്രാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഈ ശരീരം നശിക്കും. തദസ്യ അമൃതസ്യ അശരീരസ്യ മനോധിഷ്ഠാനം, ഈ അമൃതമായ അശരീരമായ ആത്മാവ് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ശരീരത്തിൽ, അല്ലെങ്കിൽ ആത്മാവിന്റെ ഉപലബ്ധിക്കുള്ള ആധാരമാണ് ഈ ശരീരം. ആ ശരീരത്തോടുകൂടിയാണ് സശരീര ആത്മാവ് സശരീരനായിരിക്കുന്നത്. അങ്ങനെയുള്ള ആത്മാവ് പ്രിയപ്രിയാഭ്യം നഹവൈ സശരീരസ്യ സതഹ, ഈ ശരീരം ഉള്ളത് കൊണ്ടാണത് പ്രിയും അപ്രിയും എല്ലാം അറിയുന്നത്. സദാ പ്രിയ പ്രിയോരഭഹതിരസ്തി അശരീരം അവസന്തം, ശരിക്കും ഇത് അശരീരമാണ് ആത്മാവ്. അതുകൊണ്ട് തന്നെ ഇന്ന പ്രിയ പ്രിയ സ്പൃശത, ഇതിന് പ്രിയപ്രിയങ്ങളുമായി ബന്ധമില്ല. ഇതാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ശരീരത്തിന് പ്രിയപ്രിയങ്ങളുമായി ബന്ധമില്ല, ശരീരത്തിലിരുന്നുകൊണ്ട് പ്രിയാപ്രിയങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ടല്ലോ, സുഖദുഃഖങ്ങൾ, അനുകൂല പ്രതികൂലങ്ങളും സുഖദുഃഖങ്ങളും അനുഭവിക്കുന്നു. അത് എങ്ങനെ ബന്ധമില്ല എന്ന് പറയുന്നത്? അതിന് ഇവിടെ പറഞ്ഞു സർവാത്മഭാവത്തെ, ശരീരത്തിലാണ് ഇരിക്കുന്നതെങ്കിലും അവിടെ അന്യമില്ല, സർവാത്മഭാവമാണ്. അതുകൊണ്ട് അന്യമായ ഒന്നുമില്ലെങ്കിൽ പിന്നെ പ്രിയാപ്രിയങ്ങൾ എങ്ങനെ തന്നോട്, ആത്മാന്ന് വെച്ചാൽ താൻ, തന്നോട് പ്രിയാപ്രിയങ്ങൾക്ക് ബന്ധമുണ്ടാകത്തില്ല. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷെ അതിനുവേണ്ടി ഇവിടെ ആദ്യം ചാത്മാവിനെ പറഞ്ഞു, പിന്നെ ഉദശരാവ് ദൃഷ്ടാന്തം വെള്ളത്തിൽ കാണുന്നു, അതിന് നോക്കാൻ പറഞ്ഞു. ആദ്യം അക്ഷിപുരുഷ ദൃഷ്ടാന്തം പറഞ്ഞു, പിന്നീട് ഉദശരാവ ദൃഷ്ടാന്തം പറഞ്ഞു, പിന്നെ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെ സുഷുപ്തിയെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി എന്തിനാ പറയുന്നത്? അതിന് സമാനം പറഞ്ഞു, അത് ഇവിടെ ഇതെല്ലാം വേറെ വേറെയാണ്. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് ഇതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ ഇത് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞതെന്ന് പറയുന്നത് ശരി, പക്ഷെ ഇത് വേറെ വേറെ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് പറഞ്ഞത്, സത്യം രമണീയതാപതിയും വ്യാഖ്യാസകൃതം നത്വർത്ഥവസ്യ ഗ്രന്ഥസേവം ഭവതി കഥം അക്ഷനി പുരുഷോ ദൃശ്യതി ഉപന്യസ്യ ശിഷ്യാഭ്യാം ഛായാത്മന ഗ്രഹീതയുസ്തവിപരീതഗ്രഹണം മത്വ തതപന്നായ ഉദശരോപന്യാസ കിം പശ്യത ഇതി ച പ്രശ്നഃ സദ്വലങ്കാരോപദേശസ്യ. ഒന്ന് തന്നെയാണ് പലതല്ല. വ്യാകരത്തിൽ അക്ഷിപുരുഷനായിരിക്കുന്നവൻ തന്നെയാണ് അവിടെ ഉദശരാവ അതിൽ ദിഷ്ടാവായിരിക്കുന്നത്. അവൻ തന്നെയാണ് സ്വപ്നസ്ഥൻ, അവൻ തന്നെയാണ് സുഷുപ്തി. പക്ഷേ ഇത് നിർദ്ദേശിച്ചു കഴിഞ്ഞപ്പോ ശിഷ്യന്മാർ രണ്ടുപേരും ഇന്ദ്രനും വിരോചനും ആദ്യം ഛായാത്മനിഗ്രഹീത്തെ ഉപദേശിക്കുന്നത് ആ പ്രതിബിംബത്തെയാണെന്ന് ധരിച്ചു. അത് ശരിയല്ല, അത് വിപരീത ബുദ്ധിയാണ്. എന്താണ് ആത്മാവ് എന്ന് ചോദിക്കുമ്പോൾ വെള്ളത്തിൽ നോക്കാൻ പറഞ്ഞാൽ വെള്ളത്തിൽ നോക്കി കാണുന്നത് ആത്മാവെന്ന് ധരിക്കും. പക്ഷെ അത് വിപരീത ഗ്രഹണമാണെന്ന് അറിഞ്ഞിട്ട് തപ്പുന്ന യായ അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉദശര ഉപന്യാസ ജലത്തിൽ നോക്കാൻ പറഞ്ഞു. ആദ്യം അക്ഷിപുരുഷനെ പറഞ്ഞു, അതിൽ ഭ്രമം വന്നു, അപ്പോൾ ഉദശരാവത്തെ പറഞ്ഞു. അങ്ങനെ ഓരോന്നല്ല, കിം പശ്യത, എന്താണ് നീ കാണുന്നതെന്ന് ചോദിച്ചു. അതിന് പ്രശ്നം, പിന്നീട് സാധു അലങ്കാര ഉപദേശം അലങ്കാരം എല്ലാം ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഇതെല്ലാം ഇങ്ങനെ പടിപ്പടിയായി ഉപദേശിച്ചു പോകുന്നതിന്റെ താല്പര്യം എന്താണ്? ഇതിച്ഛായ നിയമ പ്രജാപതിന അക്ഷിണി ദർശന ഉപദിഷ്ട. സ്വാഭാവികമായിട്ടും കണ്ണിൽ കാണുന്ന പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് സ്വന്തം കാണി കണ്ണിൽ നോക്കാൻ കഴിയത്തില്ല, മറ്റൊരാളുടെ കണ്ണി നോക്കേണ്ടി വരും. മറ്റൊരാളുടെ കണ്ണി നോക്കുമ്പോൾ കാണുന്ന എന്താണ്? തന്റെ പ്രതിബിംബം. അങ്ങനെ ഉപദേശിക്കുന്നതിന് ആ അർത്ഥമേ ഉള്ളൂ. എന്താണ് ആത്മാവ്? കണ്ണിൽ നോക്കുക. കണ്ണിൽ നോക്കുമ്പോൾ കാണുന്നത് പ്രതിബിംബമാണോ? അതാണ് എങ്കിൽ അവിടെ അവസാനിപ്പിച്ച് രണ്ടുപേരും പരസ്പരം കണ്ണിലെ നോക്കും. ഇന്ദ്രനും വിരോചനും കണ്ണിൽ കാണുന്ന പ്രതിബിംബമാണ് എന്നറിയും, അതാണ് ആത്മാവ്. അതിനെ ധ്യാനിക്കും. അങ്ങനെ ധ്യാനിക്കുന്ന ഒരു വിഭാഗമുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കും. കണ്ണിലെ പ്രതിബിംബത്തെ ധ്യാനിക്കുന്നവരുണ്ട്. കാരണം അത് ഒരു പക്ഷേ ഇവിടെ ഉപനിഷത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും. ഇന്നുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒരു പരസ്പരം കണ്ണിൽ നോക്കിയാൽ ധ്യാനിക്കുന്നു, കണ്ണിലെ പ്രതിബിംബത്തെ തന്നെ ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിക്കുന്നവരോട് ചോദിച്ചിട്ടുണ്ട്, എന്റെ പ്രമാണമൊന്നും അറിയത്തില്ല, പ്രജാപതി ഇങ്ങനെ പറഞ്ഞ കാര്യമാണ്, അവർക്കറിയാമോ എന്നറിയത്തില്ല. എന്തായാലും ഞാൻ ചോദിച്ചവർക്കറിയത്തില്ല, ഒരു പക്ഷെ ഉപദേശിച്ചവർക്കറിയാമായിരിക്കും. അവർ പറയുന്ന ഇങ്ങനെ കണ്ണിൽ പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു വെളിച്ചം ഉള്ളിൽ വരുമെന്നാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തായാലും അതിനു വേണ്ടിയിട്ടല്ല പറഞ്ഞത്, അതിനു വേണ്ടിയാണ് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ അവസാനിപ്പിച്ചതിന. പക്ഷെ വീണ്ടും പറഞ്ഞു, ജലത്തിൽ നോക്കാൻ പറഞ്ഞു, പിന്നെ സ്വപ്നത്തിലേക്ക് പോയി, പിന്നീട് സുഷുപ്തിയിൽ വന്നു. പക്ഷെ ഇതൊന്നും ഈ കണ്ണിൽ നോക്കി ധ്യാനിക്കുന്ന ഒരു സാധനം അംഗീകരിക്കാറില്ല. അങ്ങനെ നോക്കുന്ന ഒന്ന് രണ്ടു പേരല്ല, കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ ഒരു പക്ഷെ പ്രമാണം ഇതായിരിക്കും. വിരോചനൻ അതുവരെ ധരിച്ചു, വിരോചിച്ചു ആ കണൽ കാണുന്ന എന്താണ് താൻ തന്റെ ശരീരം, അതിനെ തന്നെ വിരോചൻ ഉപാസിക്കാൻ തുടങ്ങി. അതിനെങ്ങനെ ഉപാസിക്കും? ശരീരത്തെ ഉപാസിക്കാം, നല്ല ഭക്ഷണവും വസ്ത്രമൊക്കെ ധരിച്ച്. എന്തായാലും പ്രജാപതി അതല്ല ഉദ്ദേശിച്ചത്. വിധി ഛായാത്മേവ പ്രജാപതിന് അക്ഷര ദൃശ്യതീപ്തിഷ്ട പ്രജാപതി അതാണ് ഉപദേശിച്ചിരുന്നെങ്കിൽ പിന്നീട് തുടർന്നൊന്നും പറയത്തില്ലായിരുന്നു. അവിടെ നിർത്തിയിരുന്നു പ്രജാപതി, അവിടെ നിന്ന് സുഷുപ്തി വരെ പോയി. ഇവിടെ ഉപനിഷത്തിൽ ഉപദേശങ്ങളൊക്കെ അവസാനിക്കുന്ന സുഷുപ്തിയിലാണ്, അതിനപ്പുറമൊന്നും പറയാനില്ല. പിന്നെ അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, സുഷുപ്തിയാണോ അവിടെയാണോ ആത്മാവ് സ്വസ്വരൂപത്തിൽ പ്രകാശിക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു പോലാണ് പുരുഷാർത്ഥത്തിന് ഉപകരിക്കത്തില്ല. പിന്നെ എന്തിനു വേണ്ടി അതിന് പരിശ്രമിക്കണം? സുഷുപ്തി മതി, അത് യത്നസാധ്യമല്ല, സാധനസിദ്ധമല്ല, സാധന അനാവശ്യമാണ്. ഈ തരത്തിലൊക്കെ ചിന്തിച്ച് വിരോചനെ പോലെ കണ്ണിൽ കാണുന്നതെന്ന് പറഞ്ഞു ഉടനെ അവിടെ കൃതകൃത്യനായി. അതുപോലെ കൃതകൃത്യരാകും, പിന്നീടൊന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ചോദ്യങ്ങൾ വരുമ്പോ അതിനെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ തുടർന്നുള്ള ഉപദേശങ്ങൾ. എന്തൊക്കെ വിശദീകരിച്ചാലും അത് അവസാനം അവിടെ തന്നെ വന്നിരിക്കും. ഇവിടെ ഈ ഉപദേശം കേട്ടപ്പോ ഇതിനെ അനുകൂലിക്കുന്ന ഒരാളാണ്, പ്രജാപതി പറയുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളിനെ സംശയിക്കുകയാണ്. ഇതിനൊക്കെ അപ്പുറമുള്ള ഒന്നുണ്ടായി ഉണ്ടായിക്കൂടാ, ഛായാത്മാവ് അക്ഷിപുരുഷൻ സ്വപ്നത്തിലിരിക്കുന്നവൻ സുഹൃത്തിക്കും അപ്പുറമുള്ള ഒരാള്. നമ്മൾ പറഞ്ഞ് ചതുർത്ഥേത് പര്യായ ചതുർത്ഥനായിരിക്കുന്നവൻ, തുര്യനായിരിക്കുന്നവൻ, അവനിതിനൊക്കെ അപ്പുറമുള്ളതാണോ? അതാണ് സംശയം, അത് പരിഹരിക്കാൻ വേണ്ടി പറയുകയാണ്. ഇതിൽ നിന്നൊക്കെ വേറെയാകും, ഇത് ഓരോന്നും വേറെ വേറെ, ഇതിനപ്പുറമൊന്നും അങ്ങനെ അല്ല. കിഞ്ച യതി സ്വയം ഉപദിഷ്ട ഗ്രഹണസ്യ അപ്പുനയനം കാരണം വക്തമീം സ്യാ. അത് മാത്രമല്ല, ആദ്യം ഒന്നിനെ പറഞ്ഞു അക്ഷപുരുഷൻ, പിന്നീട് ഛായാത്മ സ്വപ്നം സുഷുപ്തി, അല്ല ഓരോന്നിനും മാറി മാറിയാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ഇതല്ല 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 അങ്ങനെ ഉപദേശിക്കുകയാണെങ്കിൽ എന്തിനങ്ങനെ ഉപദേശിക്കണം? ഇപ്പൊ താൻ പറഞ്ഞതിനെ മാറ്റി പറയും. കേൾക്കുന്നവൻ ഓരോ സമയം ഓരോന്ന് ആഗ്രഹിക്കുന്നു, പറയുന്നയാൾ പറയുമ്പോൾ എല്ലായ്പ്പോഴും ഒന്നിനെ തന്നെ പറയുന്നു, അതിന് വ്യത്യാസം. ഇപ്പൊ പറഞ്ഞതല്ലോ ഇപ്പൊ പറയുന്നതെന്ന് കേൾക്കുന്നവന് തോന്നുന്നു. അങ്ങനെ മാറ്റി പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് മാറ്റി പറഞ്ഞെന്ന് ഉപദേശിക്കുന്ന ആളിനെ പറയുന്നു. ഞാൻ ഓരോ തവണയും ഗ്രഹിക്കുന്ന താല്പര്യം വേറെ വേറെയാണ്, അതുകൊണ്ട് ഉപദേശം മാറണമെന്നില്ല. മാറുകയാണെങ്കിൽ പറയും, ഞാൻ നേരത്തെ പറഞ്ഞതല്ല ശരി, ഇതാണ് ശരി. അങ്ങനെ ഒരിടത്തും പ്രജാപതി പറയുന്നില്ല. അക്ഷിപുരുഷനെന്ന് പറഞ്ഞിട്ട് ഓ അതെനിക്ക് തെറ്റിപ്പോയതാണ്, അത് സ്വപ്ന പുരുഷനാണ്, അത് പറഞ്ഞിട്ട് അതെനിക്ക് തെറ്റിപ്പോയതാണ്, സുപ്തനാണ്, അങ്ങനെ പറയുന്നില്ല. മറിച്ച് ഒരേ തവണ ചോദിക്കുമ്പോഴും ഇന്നിപ്പോ പറഞ്ഞതിനെ തിരുത്താതെ തന്നെ തെറ്റാണെന്ന് തിരുത്താതെ തന്നെ വീണ്ടും പറയും. പറയുന്ന ഒന്നിനെ തന്നെയാണ് സ്വപ്ന സുഷുപ്താത്മഗ്രഹണയോരപി തപനേന കാരണം ച സ്വയം പ്രിയ. ഇതെല്ലാം പറഞ്ഞ് പിന്നീട് സ്വപ്ന പുരുഷനെ കുറിച്ച് പറഞ്ഞു, പിന്നീട് സുഷുപ്തനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതിനെയും നിഷേധിക്കുകയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഓരോന്നും മാറ്റി പറയുന്നു എന്ന് പറയേണ്ടി വരും. ഇവിടെ അങ്ങനെ പറയുന്നില്ല പ്രജാപതി, ഞാൻ പറഞ്ഞത് ശരിയായില്ല അതുകൊണ്ട് വേറെ പറയണം, അങ്ങനെയല്ല. കേൾക്കുന്നവന് പലതായി തോന്നും, കാരണം അക്ഷിപുരുഷൻ എന്ന് പറഞ്ഞാൽ അതാണോ സ്വപ്ന പുരുഷൻ എന്ന് പറഞ്ഞു, അതാണോ സുഷുപ്ത പുരുഷൻ, ഇങ്ങനെ മാറിപ്പോകും. പക്ഷെ ഇവിടെ എല്ലാം പറയുന്ന ഒന്ന് തന്നെയാണ്. എന്നുവെച്ചാൽ ഉത്തം തേന തേന മന്യാമഹേ നാക്ഷിണി ഛായാത്മാ പ്രജാപതിന ഉപദിഷ്ട അന്യ അക്ഷിനിധിഷ്ഠാച്ച ദൃശ്യതേതിഷ്ടേവദേശ ഞാൻ ഇന്ന ഇന്ന കാരണങ്ങളെ കൊണ്ട് ആദ്യം ഇതിനെ പറഞ്ഞു, പിന്നെ രണ്ടാമത് മറ്റൊന്നിനെ പറഞ്ഞു, പിന്നെ വേറൊന്നിനെ പറഞ്ഞു, അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാവും, മറിച്ച് സർവത്ര ദൃഷ്ടാവനത്തിനെ പറയുന്നു, ഒരേ ഒന്നിനെ തന്നെ അറിയുന്നു. ജാഗ്രതത്തിലും ദൃഷ്ടാവിന്, സ്വപ്നത്തിലും ദൃഷ്ടാവിന്, സുഷുപ്തിയിലും ആ ദൃഷ്ടാവിനെ തന്നെയാണ് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വ്യത്യാസമില്ല, ഒന്ന് തന്നെ. ഇതിനപ്പുറം ഇനി ഒരാളില്ല, അതാണ് സമർത്ഥിക്കുന്നത്. എന്റെ ഭാഷകാരൻ ആ ഏകത്വത്തെ സമർത്ഥിക്കാൻ, എല്ലാ അവസ്ഥകളിലും ഒരാൾ തന്നെയാണ്, അതിന് മാറ്റമില്ല. ഇവിടെ ജാഗ്രതയിലിരിക്കുന്നവൻ തന്നെയാണ് സുഷുപ്തനായിരിക്കുന്നവൻ, സ്വപ്നസ്ഥനായിരിക്കുന്നവൻ അവൻ തന്നെയാണ് തുര്യൻ. അതിനപ്പുറം ഒരു തുര്യൻ ഇല്ല, ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ചോദിക്കുന്ന ആൾ അങ്ങനെയല്ല, ഇതെന്തുകൊണ്ട് വേറെ ആയിക്കൂടാ? അതിന് ഒരു യുക്തി പറയുന്നു, സ്വപ്നം ദൃഷ്ട ഉപദിഷ്ട, സ്വപ്നത്തിൽ എങ്ങനെയാ ആ ദൃഷ്ടാവിനെ ഉദ്ദേശിച്ചു എന്ന് പറയുന്നു. അത് ശരിയല്ല പറയുന്നു. അഭിരോധദൈവ അപ്രീവേത ഇവ ഇത്യുപദേശിച്ചു പറയുന്നു. അത് തന്നെ അവിടെയും ആ ദൃഷ്ടാവിനെ തന്നെ കരയുന്നവനെ പോലെ, അപ്രിയത്തെ അറിയുന്നവനെ പോലെ എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം അറിയുന്നവനായിരിക്കുന്നവൻ, അതാണ് ദൃഷ്ടാവ്. ജാഗ്രത്തിൽ ഇതിനെല്ലാം അറിയുന്നവൻ ആര്? അവൻ തന്നെ സ്വപ്നത്തിൽ. അതുകൊണ്ടാണ് ഉണർന്നു പറയുന്നത് ഞാനാണ് സ്വപ്നത്തെ കണ്ടത്. ഇപ്പോ ഈ ജാഗ്രതയിലിരുന്ന് അതിനെ സ്മരിക്കുന്നവൻ അപ്പൊ ഒന്നാണല്ലോ. എന്നുവെച്ചാൽ ദൃഷ്ടരനിയ കസ്യ സ്വപ്നെ മഹീയമാനശ്ചരതി. നീ ദൃഷ്ടാവ്, ഈ ജാഗ്രതത്തിൽ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നവൻ, അറിയുന്നവൻ, സ്വപ്നത്തെ സ്മരിക്കുന്നവൻ, അവനിൽ നിന്നും വേറിട്ട് സ്വപ്നത്തിൽ ഒരാൾ സുഖങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കുന്നില്ല. അത്രയും പുരുഷ സ്വയം ജ്യോതിരീതി ന്യായതൃത്യന്തരീ സിദ്ധത്വ ബൃഹദാരണ്യത്തിൽ പറയും, അത്രയും പുരുഷ സ്വയം ജ്യോതി. സ്വപ്നത്തെ പറഞ്ഞേ തീരൂ, കാരണം പുരുഷൻ സ്വയം പ്രകാശിക്കുന്നവനാണ് എന്നുള്ളതിന് ഉള്ള യുക്തിയാണ് സ്വപ്ന പുരുഷൻ. ജാഗ്രതത്തിൽ സ്വയം പ്രകാശിക്കുന്നവനെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്, കാരണം ജാഗ്രതത്തിലാണ് ഉപദേശിക്കുന്നതെങ്കിലും സ്വയം പ്രകാശിക്കുന്നവൻ, സ്വയം അറിയുന്നവനെന്ന് പറയാൻ വയ്യ. ജാഗ്രതത്തിൽ അറിയണമെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയണം, മനസ്സിന്റെ സഹായത്തെ. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിന്റെ സഹായത്തെ അറിയുന്നതിന് ഇവിടെ ബാഹ്യമായ വിഷയങ്ങളെ ആശ്രയിക്കേണ്ടി വരും. പ്രകാശത്തിലൂടെ അറിയണം, സൂര്യനെ ആശ്രയിക്കണം, സ്പർശരസഗന്ധങ്ങളുടെ സഹായത്താൽ അറിയുന്നതിന് അതാത് വിഷയങ്ങളെ ആശ്രയിക്കണം. അതുമാത്രം പോരാ, ഇന്ദ്രിയങ്ങൾ വേണം. സ്വയം അറിയുന്നവനെന്ന് എങ്ങനെ പറയാൻ പറ്റും? കണ്ണില്ലാത്തവന് കാണാൻ കഴിയുന്നില്ല. ഉള്ളിലിരിക്കുന്നവൻ സ്വയം അറിയുന്നവനാണെങ്കിൽ കണ്ണില്ലാതെയും കാണണമല്ലോ. അതുപോലെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും അഭാവത്തിൽ അറിയാൻ കഴിയുന്നില്ല. സ്വയം അറിയുന്നു എന്ന് വെച്ചാൽ പരാപേക്ഷ കൂടാതെ, മറ്റൊന്നിന്റെ സഹായം കൂടാതെ അറിയുന്നവനെന്ന് ജാഗ്രത്തിൽ എങ്ങനെ സമർത്ഥിക്കാൻ പറ്റും? പിന്നെ ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ടെന്നിരിക്കട്ടെ, മനസ്സിന്റെ സാന്നിധ്യം ഇല്ലെങ്കിലും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ജാഗ്രതത്തിൽ സ്വയം പ്രകാശ, സ്വയം അറിയുന്നവനെന്ന് സമർത്ഥിക്കാൻ, യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ പ്രയാസമാണ്. കാരണം ഇവിടെ ഈ ജീവൻ പരാപേക്ഷ, പലതിനെയും ആശ്രയിച്ചിട്ടാണ് അറിയുന്നത്. പക്ഷെ സിദ്ധാന്തം എന്താണ്? ഇത് സ്വയം പ്രകാശിക്കുന്നവനാണ്, സ്വയം അറിയുന്നവനാണ്. അപ്പൊ അവന് ഈ കർണങ്ങളുടെ ഒന്നും ആവശ്യമില്ല, സൂര്യന്റെയും ചന്ദ്രന്റെയും ഒന്നും ആവശ്യമില്ല, സ്പർശരസഗന്ധങ്ങളുടെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ എല്ലാം അറിയും. അതിനുദാഹരണം പറയുന്നത് സ്വപ്നം. അത്രയും പുരുഷ സ്വയം ജ്യോതി. സ്വപ്നത്തിൽ പറയാം, സ്വയം പ്രകാശിക്കുന്നവനാണ്. എന്തുകൊണ്ട്? ഈ ജാഗ്രതത്തിൽ അപേക്ഷിക്കുന്ന സൂര്യനും ചന്ദ്രനും സ്പർശരസഗന്ധങ്ങളും ഒന്നും അവിടെ ഇല്ല. അവിടെ അറിയുന്നവൻ മാത്രം. ജാഗ്രതത്തിൽ വന്നിട്ട് പറയാൻ കഴിയുന്നില്ല ഞാനിതാ ഈ സൂര്യൻ അവിടെ കണ്ടു എന്ന് പറയാൻ പറ്റുന്നില്ല, ഞാൻ ഈ കണ്ണുപയോഗിച്ച് കണ്ടു എന്ന് പറയാൻ കഴിയുന്നില്ല. ഒന്നിനെ അപേക്ഷിക്കാതെ ഇവിടെ സർവത്തെയും കാണുന്നു. അതാണ് സ്വയം പ്രകാശം. സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ ബോധ്യപ്പെടുന്നു അറിയുന്നതും അറിയുന്നവനും അറിവും എല്ലാം ഒന്നായിട്ടിരിക്കുന്നു. ഒന്നിൽ തന്നെ ദൃശ്യങ്ങളും ദൃഷ്ടാവും ദർശനവും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെയൊന്നും ആശ്രയിക്കുന്നില്ലല്ലോ. ഇവിടെയുള്ള ഒന്നിനെ ആശ്രയിക്കുന്നു. ഇവിടെയുള്ള ഒന്നുമില്ലാത്തടത്ത് ഇവിടെയുള്ള ഒന്നിനെ ആശ്രയിക്കാതെ സർവത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നവൻ, അതാണ് സ്വയം പ്രകാശം. അതുപോലെ ആകാം ഇവിടെയും സ്വപ്ന ദൃഷ്ടാന്തം. അവിടേക്ക് വിരുദ്ധമായിട്ടൊന്നുമില്ല. യുക്തി തന്നെ ദൃഷ്ടാന്തം. അതുകൊണ്ട് ആണ് പിന്നെ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ സ്വപ്നത്തിൽ സംഭവിക്കാമെങ്കിൽ എന്തുകൊണ്ടത് ജാഗ്രതത്തിനും അതുപോലെ ആയിക്കൂടാ? അതുകൊണ്ട് ജാഗ്രതത്തിലവൻ സ്വയം പ്രകാശമുള്ളവനാണ്. അത്രയും പൃഷസ്വയം ജ്യോതിഹി തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ സ്വയം പ്രകാശത്തെ സമർത്ഥിക്കാൻ ഒക്കത്തില്ല ജാഗ്രത. ഈ വ്യവഹാരത്തിൽ ന്യായത അതുകൊണ്ടാണ് യുക്തി കൊണ്ട് ശക്തിയന്തര സിദ്ധത്വ ബ്രഹധാരണത്തിൽ ആ കാര്യം സമർത്ഥിക്കുന്നു. ആർക്കും നിഷേധിക്കാനും കഴിയത്തില്ല. യദ്യപി സ്വപ്നെ സദീർഘവതി സ്വപ്ന ഭോഗ ഉപലബ്ധിയും പ്രതികരണത്തും അവിടെ പറയുന്നു. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരി, സ്വപ്നത്തിലും സ്വയം പ്രകാശം ഒന്ന് സമർത്ഥിക്കാൻ പ്രയാസമാണ്. നിങ്ങൾ സ്വപ്നത്തിലൊരു മനസ്സുണ്ടല്ലോ, അവിടെ സൂര്യനും ചന്ദ്രനും ഒന്നും ഇല്ല, കർണങ്ങളില്ല എന്നൊക്കെ സംഭവിക്കും. പക്ഷെ സ്വപ്നത്തിൽ കാണുന്ന ഒരു മനസ്സവിടെ ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ മനസ്സിനെ ആശ്രയിക്കുന്നതൊക്കെ സ്വയം പ്രകാശം എന്ന് പറയാം. സ്വയം പ്രകാശം എന്ന് വെച്ചാൽ മറ്റൊന്നിനെ ആശ്രയിക്കാൻ പാടില്ല. ഇതുപോലെ താൻ ഇപ്പോ ഇതിനെ കാണുന്നു, താൻ സ്വയം അറിയുന്നവനാണ്. കണ്ണില്ലാതെ ഇതിനെ കാണണം, രൂപത്തിന്റെ ദർശനം ഉണ്ടാവും, നടത്തിന്റെ ദർശനം ഉണ്ടാവും, എന്നാലും സ്വയം പ്രകാശം എന്ന് പറയാൻ പറ്റും. സ്വപ്നത്തിൽ മനസ്സുണ്ടല്ലോ, മനസ്സിനെ ആശ്രയിക്കുന്ന ഒരു അപേക്ഷ വന്നു, പരാപേക്ഷ വന്നു കഴിഞ്ഞാൽ സ്വയം പ്രകാശമാകത്തില്ല. പറയുന്നത് ദിവ്യ സ്വപ്ന സദീർഭവതാവിനി സ്വപ്ന ഭോഗോപലബ്ധി കരണത്വം അത് ശരിയാണ്. ഈ അറിവിനും അതിനെ തുടർന്ന് വരുന്ന സുഖദുഃഖാദി അനുഭവത്തിനും മനസ്സ് കാരണമാണ്. മനസ്സവിടെ ഒരു ഉപകരണം തന്നെയാണ്, മനസ്സിനെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ സ്വപ്നം അതുപോലെ അല്ല. പിന്നെന്താണ് കിന്തറി പടചിത്രവത് ജാഗ്രദ്വാസനാശ്രയ ദൃശ്യവ ദൃശ്യവ ധീർഭവതി ദൃഷ്ടു സ്വയം ജ്യോതിഷ്ട ബാധകസ്യ. എന്തോ പറയുന്നു, എന്താണ് അത്? പടചിത്രവ് ഒരു ചിത്രത്തെ പോലെ, അതായത് ദൃഷ്ടാന്തം പറയാൻ പറ്റും. ജാഗ്രദ്വാസനാശ്രയ ദൃശി. എന്തായാലും ഒരു കാര്യം നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ, ജാഗ്രതത്തിൽ ഇതെല്ലാം കാണുന്നവനുണ്ട്, സ്വപ്നത്തിലും കാണുന്നവനുണ്ട്. സ്വപ്നത്തിൽ പറയുന്നത് മനസ്സുകൂടി ഉണ്ടെന്നാണ് പറയുന്നത്, അതാണ് ഇതെല്ലാം കാണുന്നത്. അതിന് ഉദാഹരണം, ചിത്രത്തിന്റെ ഉദാഹരണം പറയുന്നു. ചിത്രത്തിൽ എന്താണ്? ചിത്രത്തിൽ വാസ്തവത്തിൽ അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ അത് കാണുന്നത്? ടി വിയിൽ കാണുന്നത് എന്റെ ചിത്രം അന്ന് ടി വി ഇല്ല, ഇന്ന് ടി വി ഉണ്ട്. അവിടെ കാണുന്നത് എന്താണ്? വെളിച്ചവും നെഴലും അല്ലാതെ അവിടെ രണ്ടാമത് ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടോ? പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിന് പറയുന്നത്, ഇപ്പൊ ഒരാള് ജാഗ്രതയിൽ വിശ്വസിക്കാമയത്ത ഒരു ദൃശ്യങ്ങൾ കണ്ടിട്ട് വിശ്വസിക്കാൻ വയ്യ, ചിറകുള്ള ഒരു മനുഷ്യനെ കണ്ടു. ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ സംശയിക്കുന്ന എന്താണ്, ഇത് സ്വപ്നമാണോ, സ്വപ്നത്തിൽ അങ്ങനെ കാണാം, സ്വപ്നമാണോ എന്നറിയാൻ വേണ്ടി എന്ത് പറയും, ഞാൻ എന്റെ ശരീരത്തിൽ നുള്ളി നോക്കി വേദനിക്കുന്നു, അപ്പോ ജാഗ്രത ആണോ, ഈ ശരീരത്തിൽ നുള്ളി നോക്കിയാൽ വേദനിക്കണമെങ്കിൽ ജാഗ്രത, അപ്പൊ ജാഗ്രത ആണെന്നുള്ളതിൽ നമ്മൾ ഉറപ്പിക്കുന്ന എങ്ങനെയാണ്, ജാഗ്രതത്തിലെ സംവേദനങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞിട്ടാണ് ശാരീരിക കായിക വേദനകളും മറ്റും തിരിച്ചറിഞ്ഞു സംവേദനങ്ങൾ, സുഖമോ ദുഃഖമോ കാമോ ക്രോധമോ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ജാഗ്രത, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംവേദനത്തെ തുടർന്ന് വരുന്ന പ്രതിസംവേദനം അതുണ്ടാവണമെങ്കിൽ ജാഗ്രത, അത് ദൃശ്യത്തെ തുടർന്നുണ്ടാകുന്ന സുഖം ദുഃഖം തുടങ്ങിയ ആന്തരികമായ അനുഭവങ്ങൾ അതുണ്ടാകുന്നെങ്കിൽ ജാഗ്രത എന്നാണ് ധരിച്ചിരിക്കുന്നത്. അതീ സ്ഥൂല ശരീരം മുഖാന്തരം